പ്രൈസ് ദ ലോർഡ്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയെന്ന് കാണാം. വെൽസ് ഫിൽഡ് വിത്ത് എർത്ത്. നഗരം മുഴുവൻ ചുറ്റിക്കാണുവാൻ ഇറങ്ങിയ ഒരു സഞ്ചാരി താൻ താമസിച്ചിരുന്ന ഹോട്ടലുകാരുടെ സഹായത്തോടെ കറക്കം കഴിഞ്ഞ് സന്തോഷത്തോടെ ഹോട്ടലിൽ തിരികെ എത്തി. സ്വല്പം കഴിഞ്ഞ് തൻ്റെ പേഴ്സ് നോക്കിയപ്പോൾ അത് നഷ്ടമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാർ ഡ്രൈവറെ വിളിച്ചു, അയാൾ ഫോൺ എടുക്കുന്നില്ല. റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്തു, അവർ വിളിച്ചിട്ടും ഇയാൾ ഫോൺ എടുക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ പോലീസിൽ വിവരം അറിയിക്കാൻ ഇറങ്ങുമ്പോൾ റിസപ്ഷനിൽ തൻ്റെ പേഴ്സുമായി നിൽക്കുന്ന ഡ്രൈവറെയാണ് അയാൾ കണ്ടത്. വളരെയധികം സന്തോഷത്തോടെ പേഴ്സ് വാങ്ങി പരിശോധിച്ചപ്പോൾ പണമോ മറ്റു രേഖകളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കണ്ട് അയാൾ ഡ്രൈവർക്ക് 1000 രൂപ കൊടുത്തു. പണം വാങ്ങാതെ ഡ്രൈവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. നിങ്ങളെ വിട്ട ശേഷം ഞാൻ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയതുകൊണ്ടാണ് ഓഫായി പോയത്, ക്ഷമിക്കണം. നിങ്ങളുടെ പണവും രേഖകളും ആകയാലാണ് ഞാനത് മടക്കിത്തന്നത്. ഞാനത് കൈവശം വയ്ക്കുന്നത് ശരിയല്ലല്ലോ. ഉടമസ്ഥൻ പെട്ടെന്ന് പറഞ്ഞത്, വിശ്വസിക്കാനും ആശ്രയിക്കാനും കൊള്ളാവുന്നവർ ഇന്നും ഈ ഭൂമിയിലുണ്ടല്ലോ എന്ന്. അതെ, അസൂയയില്ലാത്തവർ ഇന്നുമുണ്ട്. ചിലർ അസൂയ മൂക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ആഗ്രഹിക്കും. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയ കാട്ടുന്നവർ അവരുടെ നന്മ ഇല്ലാതാക്കാൻ ശ്രമിക്കും. സങ്കീർത്തനം 50:7 പറയുന്നത് പോലെ, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും എന്ന് നമ്മുടെ പ്രതികൂല സമയത്ത് നമുക്കും ആവർത്തിച്ച് പറയാം. ആ സഹായം നമുക്ക് ലഭ്യമാകും. ദ അൺതാങ്ക്ഫുൾ ഹാർട്ട് ഡിസ്കവർ നോ മെമ്മറീസ്, ബട്ട് ദ താങ്ക്ഫുൾ ഹാർട്ട് വിൽ ഫൈൻഡ് ഇൻ എവരി അവർ സം ഹെവൻലി ബ്ലെസ്സിങ്സ്. നമ്മുടെ വായന ഭാഗത്ത് നാം കാണുന്നത് അബ്രഹാമിനോട് അസൂയ പൂണ്ട ഫെലിസ്ത്യരെയാണ്. എന്തുകൊണ്ടാണ് അബ്രഹാം അനുഗ്രഹങ്ങൾ പ്രാപിച്ചത് എന്നവർ നോക്കിയിട്ടില്ല. അവർക്ക് ലഭിക്കുന്ന നന്മകളെ അവർ കാണുന്നില്ല. അവർ കാണുന്ന ഒരൊറ്റ കാര്യം, അബ്രഹാമിന് നന്മ ലഭിച്ചു, അതിലവർക്ക് അസൂയയായി. എന്തായി എന്ന് അബ്രഹാമിന് അനുഗ്രഹം ലഭിക്കാൻ കാരണം, നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന പ്രയാസമേറിയ നിർദ്ദേശം ദൈവം നൽകിയപ്പോൾ സ്വമനസാൽ അത് അനുസരിക്കേണ്ടത് വന്നതുകൊണ്ടാണ്, അതനുസരിച്ചത് കൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. സ്വന്തം ഇഷ്ടത്തിന് പോകാനല്ല പറഞ്ഞത്, ദൈവം നിർദ്ദേശിച്ച ഇടത്തേക്കായിരുന്നു പോകേണ്ടത്. ആ വാക്ക് അബ്രഹാം അനുസരിച്ചത് കൊണ്ട് അവനെ ദൈവം അനുഗ്രഹിച്ചു. ഫെലിസ്ത്യർക്ക് ഇത് കണ്ടപ്പോൾ അസൂയ മൂത്തപ്പോൾ അവർ ചെയ്തത് എന്താണെന്നറിയാവോ? അവനെ കിണറുകളെല്ലാം മണ്ണിട്ട് മൂടി. ആ കാലത്ത് ധാരാളം ആടുമാടുകൾ, നീരുറവയുള്ള കിണറുകൾ, ഇതൊക്കെയാണ് അനുഗ്രഹമുള്ളതായി കാണുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുക എന്നുള്ളത് ഒരുതരം യുദ്ധ തന്ത്രമാണ്. ആ കാലങ്ങളിലും പണ്ട് നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ കാലത്തും ഈ യുദ്ധതന്ത്രം ഉപയോഗിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുടെ പഴയ കൊട്ടാരങ്ങൾ സന്ദർശിച്ചാൽ ഇപ്പോഴും അതിനുള്ള വേലകൾ അവർ ചെയ്ത് എന്താണെന്ന് നമുക്ക് കാണാം. അസൂയ ഒരുതരം മാരക രോഗമാണ്. ആത്മീയ ലോകത്തും അതുണ്ട്. ധനമോഹമില്ലാതെ വചനം പഠിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ദൈവം അവരിലേക്ക് ജീവജലനദി ഒഴുക്കി കൊടുക്കും. വചനം അവരുടെ ഉള്ളിലെത്തുമ്പോൾ അവർക്ക് അനേകർക്ക് അത് പകർന്നു കൊടുക്കാൻ താല്പര്യമുണ്ടാകും. അങ്ങനെ താല്പര്യം ഉണ്ടാകുമ്പോൾ അവരത് വിളമ്പുമ്പോൾ അതിഷ്ടമില്ലാത്തവരെന്ത് ചെയ്യുമെന്നറിയാം, അവർക്ക് അസൂയ മൂത്തിട്ട് പല കാരണങ്ങൾ കണ്ടുപിടിക്കും, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. ഒന്നുമില്ല, ഒരു സ്ത്രീയാണ് പറഞ്ഞതെങ്കിൽ സ്ത്രീ സഭയിൽ മിണ്ടരുത് എന്നവരാക്കി തീർക്കും. അതായത് അന്നത്തെ കാലത്ത് മണ്ണ് കിണറ്റിലിട്ടതുപോലെ ആത്മീയ ലോകത്തും ആത്മീയ കിണറ്റിലെ നീരുറവ അടയ്ക്കാൻ ഈ ദുഷ്ടന്മാർ മണ്ണും മണലും ഇടുന്നു. എന്താണ് അവർ ഇടുന്ന മണ്ണും മണലും എന്നറിവാൻ, എന്തിനാണ് അവരത് ഇടുന്നതെന്നറിയാൻ ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ ചോദിച്ചത് ഓർത്താൽ മതി. ഒന്ന് രാജ 21:1-3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നല്ല ഫലം കൊടുത്തിരുന്ന മുന്തിരിത്തോട്ടമായിരുന്നു അഹാബിൻ്റെ ലക്ഷ്യം, അവനെ നശിപ്പിക്കുക. പക്ഷേ അവനത് ജന്മാവകാശമായി കിട്ടിയതാ, അത് കൊടുക്കുവാൻ അവൻ തയ്യാറല്ല. പക്ഷേ അവനെ ചതിച്ചായാലും അത് നേടണമെന്ന് അഹാബ് കണ്ടിരുന്നു. അസൂയയാണ് അതിൻ്റെ പിന്നിൽ. അതുപോലെ ഇന്നും അസൂയ മൂത്തവരെ നമ്മുടെ കിണറുകളും മണ്ണും മണലും ഇട്ട് നികത്തും, ആത്മീയ കിണറുകൾ നികത്തും. ഒരു കാലത്ത് ജലക്ഷാമം ഉണ്ടായ കാലത്ത് ഞങ്ങളുടെ കണ്ടത്തിലൊരു കിണർ കുഴിച്ചത് നികത്താൻ ശ്രമിച്ചവരുണ്ട്. എന്നാൽ ആ കിണർ കുഴിച്ചത് ദൈവം തന്ന നീരുറവയാണ്. ഇന്ന് 6 മാസം മാത്രമുള്ള വേറൊരു കിണറ്റിലും തമ്പുരാൻ ഉറവ തുറന്നു നിന്നു. അതൊക്കെ ഞങ്ങൾക്കൊരു പാഠം പഠിക്കാനായിരുന്നു. മനുഷ്യർ നികത്തുവാൻ ശ്രമിച്ചപ്പോൾ പ്രാർത്ഥന കൂടുതൽ ഉയർത്തി ഞങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ഉറവ തരുന്ന ദൈവം ഭൂമിയിലെ ഉറവ ഞങ്ങൾക്ക് അധികമായി തന്നു. ഇവിടെ ഞാൻ മാക്സിം ഗോർക്കിയുടെ വാക്കുകളാണ് ഓർക്കുന്നത്. ജീവിതം ഒരു സർവകലാശാലയാണ്. എൻ്റെ ജീവിതത്തെ ഒത്തിരി ഞാൻ പഠിച്ചിട്ടുണ്ട് ആ സർവകലാശാലയിൽ നിന്ന്. പഠിക്കുവാനുള്ള പല വിഷയങ്ങളും അവിടെ തന്നെയുണ്ട്. ഈ സർവകലാശാലയിലെ നല്ല പഠിതാക്കളാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെടാനല്ല, എല്ലാത്തിൽ നിന്നും ഒരു പാഠം പഠിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. താങ്ക് യു ഓൾ.